നമുക്ക് 16-ാം അധ്യായത്തിലേക്ക് വരാം. ഈ അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞതായ രണ്ട് വലിയ ഉപമകളുണ്ട്. ലൂക്കോസ് മാത്രമേ അവ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. സ്വയതാൽപര്യത്തിനു വേണ്ടി തൻ്റെ സ്വാധീനശക്തി ഉപയോഗിച്ച കാര്യവിചാരകൻ്റെ ഉപമയും ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയുമാണ് അവ. നമ്മുടെ കർത്താവ് ഈ രണ്ട് മനുഷ്യരുടെയും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മറുവശത്ത് നിന്നുകൊണ്ട് പ്രസ്താവിക്കുന്നു. മരിച്ചവർ എവിടെയാണ് പോകുന്നത്? ഈ ചോദ്യം സാധാരണ കേൾക്കാറുള്ള ഒന്നാണ്. ഈ ഉപമ അതിൻ്റെ ഉത്തരം നൽകുന്നു. ഒന്നാമതായി, അനീതിയുള്ള കാര്യവിചാരകൻ്റെ ഉപമ. ഈ ഉപമ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. കുരുട്ടുബുദ്ധി ഉപയോഗിക്കുവാൻ നമ്മുടെ കർത്താവ് പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ഈ ഉപമയിൽ തോന്നുന്നത് കൊണ്ടാണ് അപ്രകാരം തെറ്റിദ്ധാരണ ഉണ്ടാകുവാൻ കാരണം. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ കാര്യവിചാരകൻ ഒരു ഒന്നാം തരം കുരുട്ടുബുദ്ധിക്കാരനാണ്, തന്ത്രശാലിയാണ്. നമ്മുടെ കർത്താവ് ആരെയെങ്കിലും ഒരു ഉപമയിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അനുകരിപ്പാൻ കൊള്ളാവുന്ന ഒരു സൽസ്വഭാവിയായ വീരനായകനായിരിക്കും എന്നത്ര പലരുടെയും ചിന്ത. അതാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ അത് മാറ്റേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം ഈ ഉപമയിൽ നിങ്ങൾക്ക് പ്രയാസം അനുഭവപ്പെടും. ഈ മനുഷ്യനൊരു വഷളനായിരുന്നു. ലൂക്കോസ് വ്യത്യസ്തതയുടെയും ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, അപ്രകാരം ലൂക്കോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വ്യത്യസ്തതയുടെ ഉപമ. കൂടുതലും ഉപമകൾ താരതമ്യത്തിൻ്റെതായ ഉപമകളാണ്. ലോകത്തിൻ്റെ പ്രമാണം അനുസരിച്ച് മുൻപോട്ട് പോയ ഒരു മനുഷ്യനെ ഉദാഹരണമാക്കി ഈ ഉപമയിൽ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നു. ലോകം തനിക്കുള്ളവരെ സ്നേഹിക്കുന്നു എന്നും ദൈവത്തിൻ്റെ വകയായിട്ടുള്ളവരെ ലോകം വെറുക്കുന്നു എന്നും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പ് എന്നെ പകച്ചിരിക്കുന്നു എന്ന് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ദൈവപൈതൽ ലോകത്തിലുള്ളവനല്ല, ഈ ലോകത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവനുമല്ല. ഗലാത്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങളിൽ പൗലോസ് ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവീൻ എന്നാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലും ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ ജീവിത പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യനായിരുന്നു ആ അനീതിയുള്ള കാര്യവിചാരകൻ. ലോകത്തിൻ്റെ ആദ്യ കൽപ്പന സ്വയം നിലനിൽപ്പിന് ശ്രമിക്കുക എന്നതാണ്. തെറ്റായ വ്യാപാര രീതികളെ അംഗീകരിക്കുകയും ബുദ്ധിപൂർവമായ കബളിപ്പിക്കലിനെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ലോകം ചെയ്യുന്നത്. കുറ്റക്കാരനെയും കുരുട്ടുബുദ്ധിക്കാരനെയും നിയമം പലപ്പോഴും സംരക്ഷണം ചെയ്യുന്നതായി നാം കാണുന്നുണ്ട്. ഒരു വ്യക്തി കുറ്റക്കാരനെന്ന് തെളിയിക്കപ്പെടാത്തതുവരെയും അവൻ നിരപരാധിയാകുന്നു എന്നാണ് ലോകത്തിൻ്റെ നിയമം. ദൈവവചനം നേരെ മറിച്ചാണ് പറയുന്നത്, ഒരു മനുഷ്യൻ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നതുവരെയും അവൻ കുറ്റക്കാരനാണെന്നത്ര ദൈവം പറയുന്നത്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഒരു മനുഷ്യൻ ഒരിക്കലും ദൈവം മുൻപാകെ നിരപരാധിയായിരിക്കുവാൻ കഴിയുകയില്ല, എന്നാൽ അവന് ദൈവം മുൻപാകെ നീതീകരിക്കപ്പെട്ടവനാകുവാൻ കഴിയും. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് നാം വായിക്കുന്നു. ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ അവൻ്റെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. അവന് നീതീകരണം പ്രാപിക്കാനുള്ള ഏക മാർഗം അതത്രേ. 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നു, പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ ഒരു കാര്യവിചാരകനുണ്ടായിരുന്നു, അവൻ അവൻ്റെ വസ്തു നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു. ഇത് ഒരു ധനവാനായ മനുഷ്യൻ്റെയും അവൻ്റെ അനീതിയുള്ള കാര്യവിചാരകൻ്റെയും കഥയാണ്. മറ്റൊരു ആളിൻ്റെ വസ്തുവകകൾ കൈകാര്യം ചെയ്യുവാൻ നിയമിക്കപ്പെടുന്ന ആളാണല്ലോ കാര്യവിചാരകൻ. അബ്രഹാമിൻ്റെ സമ്പത്തിൻ്റെ ഒക്കെയും കാര്യവിചാരകനായി ഒരാൾ ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഒരു പെൺകുട്ടിയെ തിരക്കി ഹാരാനിലേക്ക് പോയത് അബ്രഹാമിൻ്റെ കാര്യവിചാരകനായിരുന്നു. ദാവീദിന് കാര്യവിചാരകന്മാർ ഉണ്ടായിരുന്നു എന്ന് 1 ദിനവൃത്താന്തം 28:1 പറഞ്ഞിരിക്കുന്നത് നാം കാണുന്നു. രാജാവിൻ്റെ എല്ലാ സമ്പത്തുകളുടെ മേലും അവൻ്റെ മക്കളുടെ മേലും അവൻ മേൽനോട്ടം വഹിക്കുന്നതിനുള്ള ചുമതല ദാവീദിൻ്റെ കാര്യവിചാരകന്മാർക്കുണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 4:2 നാം വായിക്കുന്നു, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ഇവിടെ ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യവിചാരകനെ ഒരു കോർപ്പറേഷൻ്റെ പ്രസിഡൻറ്റിനോടോ അതുപോലെ എന്തെങ്കിലും ഒരു പദവിയിൽ ആക്കി കാണാവുന്നതാണ്. ഈ ധനവാനായ മനുഷ്യൻ്റെ സമ്പത്തിൻ്റെ എല്ലാം ചുമതല അവനായിരുന്നു വഹിച്ചിരുന്നത്. അധികാര ദുർവിനിയോഗവും പണ ദുർവിനിയോഗവും അവൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളായിരുന്നു. അനീതിയുള്ള കാര്യവിചാരകൻ അവൻ്റെ യജമാനൻ്റെ വസ്തുവകകൾ നാനാവിധമാക്കി കളഞ്ഞു എന്ന് നാം കാണുന്നു. രണ്ടാം വാക്യം, അവൻ അവനെ വിളിച്ച്, നിന്നെക്കൊണ്ട് ഈ കേൾക്കുന്നത് എന്ത്? നിന്റെ കാര്യവിചാരകത്വത്തിൻ്റെ കണക്ക് ഏൽപ്പിച്ചു തരിക, നീ ഇനി കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ്റെ കണക്ക് ഏൽപ്പിക്കേണ്ടതായ ദിവസം വന്നു ചേർന്നു. അവൻ കണക്കുകൾ കാണിക്കണം. യജമാനൻ്റെ വസ്തുക്കൾ കൈകാര്യം ചെയ്യുവാനുള്ള അവകാശം അവനുണ്ടായിരുന്നതുകൊണ്ട് കണക്കുകൾ ശരിപ്പെടുത്തുന്നതിന് പകരം അവൻ ലോകത്തിൻ്റെ പ്രമാണത്തിനനുസരിച്ച് തൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങി. മൂന്നാം വാക്യത്തിൽ, എന്നാറെ കാര്യവിചാരകൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? യജമാനൻ കാര്യവിചാരകത്വത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു. കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല. ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു. ഈ മനുഷ്യൻ്റെ കൈകൾ മൃദുലമായിരുന്നു. കൂലിവേല ചെയ്യുവാൻ അവന് കഴിവില്ല എന്ന് അവൻ ചിന്തിച്ചു. എന്ന് മാത്രമല്ല, ഇരപ്പാൻ അവന് ലജ്ജയുമായിരുന്നു. ഈ മനുഷ്യനെ ശ്രദ്ധിക്കുക, അവൻ പറയുന്നത് രസകരമായ കാര്യമാണ്. അവൻ ഇരപ്പാൻ നാണമാണെന്ന് പോലും, എന്നാൽ മോഷ്ടിപ്പാൻ അവന് ഒട്ടും തന്നെ ലജ്ജയില്ലായിരുന്നു. നിർഭാഗ്യവശാൽ ഇന്നും ഇപ്രകാരമുള്ള അനേകം ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. മാന്യന്മാരായി നടക്കുന്നുണ്ട്, പക്ഷേ തെണ്ടലിനേക്കാൾ മോശമായ മോഷണം, പിടിച്ചുപറി, ഇതൊക്കെയാണ് പണി. കൈക്കൂലി വാങ്ങുന്നത് പിടിച്ചുപറിയാണല്ലോ. നികുതി വെട്ടിക്കുന്നത് മോഷണമാണല്ലോ. ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്നത് മോഷണമല്ലേ? നാലാം വാക്യത്തിൽ, എന്നെ കാര്യവിചാരകത്വത്തിൽ നിന്നും നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്ത് എന്ന് എനിക്കറിയാം എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. ഈ മനുഷ്യന് അനുതാപമുണ്ടായില്ല. തൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അവന് യാതൊരു ദുഃഖവുമില്ലായിരുന്നു. ഈ മനുഷ്യൻ ലോകത്തിൻ്റെ മാനദണ്ഡപ്രകാരം ബുദ്ധിമാൻ എന്ന് പറയപ്പെടുന്ന കുരുട്ടുബുദ്ധിക്കാരനായിരുന്നു. മറ്റ് ജോലി ചെയ്യുവാനുള്ള പരിശീലനം അവനില്ലായിരുന്നു. ഒരുപക്ഷെ അവൻ്റെ പ്രായം അതിന് അവനെ അനുവദിക്കുമായിരുന്നില്ല. യാചിക്കുവാൻ അവൻ്റെ അഭിമാനം അവനെ അനുവദിച്ചില്ല. എന്നാൽ അവിശ്വസ്തത പ്രവർത്തിക്കുവാൻ അവന് ലജ്ജയില്ലായിരുന്നു. അഞ്ചും ആറും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, പിന്നെ അവൻ യജമാനൻ്റെ കടക്കാരിൽ ഓരോരുത്തരെ വരുത്തി ഒന്നാമനോട്, നിന്റെ യജമാനൻ എത്ര കടമ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 കുടം എന്ന അവൻ പറഞ്ഞു. അവനോട്, നിന്റെ കൈച്ചിട്ട് വാങ്ങി വേഗം 250 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. നീ നിന്റെ യജമാനന് എത്ര കടമ്പെട്ടിരിക്കുന്നു എന്ന് കാര്യവിചാരകൻ ചോദിച്ചു. ഈ മനുഷ്യൻ അവൻ്റെ യജമാനന് എത്ര കടമ്പെട്ടിരിക്കുന്നു എന്ന് കാര്യവിചാരകൻ ചോദിച്ചപ്പോൾ, ഈ മനുഷ്യൻ അവൻ്റെ യജമാനന് 100 കുടം എണ്ണ കടമ്പെട്ടിരിക്കുന്നു എന്ന് കേൾക്കുവാനിടയായി. ഈ കാര്യവിചാരകൻ അവൻ്റെ കടം പകുതിയായി കൊടുത്തു. അവൻ യഥാർത്ഥത്തിൽ കടമ്പെട്ടിരിക്കുന്നതിന് പകുതി കൊടുത്താൽ മതി. ഇനി 7-ാം വാക്യത്തിൽ, അതിൻ്റെ ശേഷം മറ്റൊരുത്തനോട്, നീ എത്ര കടമ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, 100 വര ഗോതമ്പ് എന്ന്. അവനോടും അങ്ങനെ തന്നെ ചെയ്തു. 8-ാം വാക്യത്തിൽ, ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാൻ അവനെ പുകഴ്ത്തി. വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ആരാണിത് പറഞ്ഞത്? കാര്യവിചാരകൻ്റെ യജമാനൻ, അതായത് അവനെ ജോലിക്കാക്കിയ ധനവാനായ മനുഷ്യൻ. തൻ്റെ അനീതിയുള്ള കാര്യവിചാരകൻ ഉപയോഗിച്ചതുപോലെയുള്ള മാർഗത്തിൽ കൂടിയായിരിക്കാം ഈ മനുഷ്യനും തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചത്. അവൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചു എന്നാണ് അയാൾ പറയുന്നത്. ഏത് വിധത്തിലാണ് അവൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചത്? ലോകത്തിൻ്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് അവൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചു. ക്രിസ്തുവിനെ വെറുക്കുന്ന ലോകമാണിത്. ലോകം അതിൻ്റെ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ലോകമനുഷ്യനായ യജമാനൻ, ലോകമനുഷ്യരായ തൻ്റെ കാര്യവിചാരകന്മാർ, ലൗകികമായ ജ്ഞാനത്തിൽ അവൻ ലോകപ്രകാരമുള്ളത് പ്രവർത്തിച്ചതിനാൽ അവനെ പുകഴ്ത്തുന്നു. വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. യേശുക്രിസ്തു ഇത് പറയുമ്പോൾ നാം പ്രത്യേകം ഓർക്കണം, ഇക്കാലത്ത് വെളിച്ച മക്കളേക്കാൾ ബുദ്ധിയോടെ തങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്ന ആളുകളാകുന്നു ഈ ലോകത്തിൻ്റെ മക്കൾ എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. 9-ാം വാക്യം, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതില്ലാതെയാകുമ്പോൾ അവൻ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. ഏറ്റവും അപ്രതീക്ഷിതവും ഞെട്ടലുളവാക്കുന്നതുമായ ഒരു പ്രസ്താവന ഒരു വിശ്വാസിക്ക് അനീതിയുള്ള മാമോനോടുള്ള ബന്ധത്തെ കുറിക്കുന്നതാണ്. അനീതിയുള്ള മാമോൻ എന്താണ്? അത് ധനം അഥവാ പണമാണ്. പണം അതിൽ തന്നെ തെറ്റായ കാര്യമല്ല. സാൻമാർഗികതയുടെ പരിധിക്കപ്പുറത്തുള്ള ഒന്നാണ്. പണത്തോടുള്ള സ്നേഹമാണ് സകല ദോഷത്തിൻ്റെയും മൂലകാരണമായിരിക്കുന്നത്. വിശ്വാസികൾക്ക് പണം ആത്മീയമായിരിക്കേണ്ടതാണ്. നാം സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കേണ്ടതാണെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. നമ്മുടെ പണം ഉപയോഗിക്കുന്നതിൽ നാം ബുദ്ധിപൂർവം പ്രവർത്തിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ ജീവിതാന്ത്യത്തിൽ എത്തിച്ചേരുമ്പോൾ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെടും. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ പറയുന്നത്, നാം വസ്തുസംബന്ധമായ കാര്യങ്ങളുടെ കാര്യവിചാരകന്മാരാണ്, വിശ്വാസികൾ എന്ന നിലയിൽ നാം ഒന്നിൻ്റെയും അവകാശികളല്ല എന്നാണ്. ദൈവത്തിൻ്റെ വസ്തുവക എപ്രകാരം നാം ഉപയോഗിക്കുന്നു എന്നതിന് നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. തങ്ങളുടെ കാര്യവിചാര പ്രവർത്തനത്തിൽ ഈ ലോകത്തിൻ്റെ മക്കൾ വെളിച്ച മക്കളെക്കാൾ ബുദ്ധിമാന്മാരാണെന്ന് അവൻ പറയുന്നു. അനീതിയുള്ള മാമോനായ പണത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ന് എത്ര വിശ്വാസികൾ ബുദ്ധിമാന്മാരാണ്! അവർ അത് ആത്മീയ ധനം സമ്പാദിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ടോ? ദൈവം താങ്കൾക്ക് നൽകുന്ന വസ്തുമയമായ സമ്പത്ത് ദുരുപയോഗം ചെയ്യുന്നതിന് നിങ്ങൾ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നു എന്ന കാര്യം മറക്കരുത്. വിശ്വാസികൾ തങ്ങളുടെ പണം ചെലവഴിക്കുന്നതിൽ എന്തോ പാകപ്പിഴകളുണ്ട്. അവർ ലോകക്കാരെ പോലെ ബുദ്ധിയുള്ളവരായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവപൈതലായ പ്രിയ സ്നേഹിത, പണസംബന്ധമായ കാര്യങ്ങളിൽ താങ്കൾ എത്രമാത്രം ബുദ്ധിപൂർവമായിട്ടാണ് പ്രവർത്തിക്കുന്നത്! ദൈവവചനം ആവശ്യമായിരിക്കുന്നവർക്ക് അത് ലഭിക്കുവാൻ ഉതകുന്ന രീതിയിലാണോ താങ്കൾ താങ്കളുടെ പണം വിനിയോഗിക്കുന്നത്? അതെ, നാം ഇതിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ്. താങ്കൾ പണം സമ്പാദിക്കുന്നുണ്ടോ? താങ്കളുടെ പണം എപ്രകാരമാണ് താങ്കൾ ഉപയോഗിക്കുന്നത്? ഇത് വളരെ ന്യായമായ ചോദ്യമാണ്. ഈ ലോകപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ താങ്കൾ അതിനെ ഉപയോഗിക്കുന്നത്? അങ്ങനെയെങ്കിൽ താങ്കൾ മാമോനെ സേവിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് താങ്കളുടെ യജമാനൻ. അതൊരിക്കലും താങ്കൾക്ക് നന്മയ്ക്കാകില്ല. യേശു ദ്രവ്യാഗ്രഹികളായ പരീശന്മാർക്ക് ഉത്തരം നൽകുന്നതാണ് തുടർന്ന് നാം കാണുന്നത്. പരീശന്മാർക്ക് കുറ്റബോധം ഉണ്ടായിത്തുടങ്ങി എന്ന് നാം കാണുന്നു. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ പരീശന്മാരുടെ ഹൃദയങ്ങളെ ദൈവത്തിന് അറിയാമായിരുന്നു എന്ന് വ്യക്തമാണ്. ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ട് അവനെ പരിഹസിച്ചു എന്നാണല്ലോ നാം വായിക്കുന്നത്. ദൈവം താങ്കളുടെ ഹൃദയത്തെ അറിയുന്നു സുഹൃത്തെ. ദൈവം നമുക്ക് തന്നിട്ടുള്ള സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ മാനദണ്ഡത്തിനനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുമോ? 18-ാം വാക്യത്തിൽ യേശു വിവാഹമോചനത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. 19 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് സുപരിചിതമായ ആ ഉപമ നാം കാണുന്നു, ധനവാന്റെയും ലാസറിൻ്റെയും സംഭവം. ലൂക്കോസ് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ശ്രേഷ്ഠമായ ഉപമയാണ് ഇവിടെ കാണുന്നത്. ഇത് ഭാവനയിൽ നിന്നും പറഞ്ഞ ഒരു കെട്ടുകഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യേശു തൻ്റെ മറ്റ് ഉപമകളിൽ എന്ന പോലെ തന്നെ ഈ കഥയും യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ്. തൻ്റെ കേൾവിക്കാർക്ക് സുപരിചിതമായ ഉദാഹരണങ്ങളാണ് യേശു ഉപയോഗിച്ചത്. അവൻ എന്താണ് പറയുന്നത് എന്നവർ ശരിയായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യം. ഈ ഉപമയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ ഒരാളുടെ പേർ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ജീവിച്ചിരിക്കാത്ത ഒരാളുടെ പേര് കർത്താവ് പറയുവാനിടയില്ല. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. കർത്താവ് അപ്രകാരം പറയുമ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ട ഒരാവശ്യവും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു എന്ന് 19-ാം വാക്യത്തിൽ നാം കാണുന്നു. ദൈവത്തെ കൂടാതെ ജീവിക്കുകയും മരിക്കുകയും ചെയ്തതായ ഒരു ധനവാന്റെ കഥയാണിത്. നമുക്ക് യാതൊന്നും അറിയുവാൻ പാടില്ലാത്ത ഒരു ചുറ്റുപാടിലേക്ക് അത് നീങ്ങുന്നു. ഈ ഉപമയിൽ കർത്താവ് ഈ ലോകത്തു നിന്ന് അടുത്തതിലേക്ക് യാതൊരു തടസ്സവും കൂടാതെ നീങ്ങുന്നു. ഈ ജീവിതത്തിനപ്പുറത്തുള്ളതിനെ നമുക്ക് കാണുവാൻ കഴിയുകയില്ലെങ്കിലും നമ്മുടെ കർത്താവ് ഈ ലോക ജീവിതത്തിനപ്പുറത്തുള്ളതിനെക്കുറിച്ച് ഈ ലോക ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെ സാധാരണമായ രീതിയിൽ പറയുന്നു. മനുഷ്യൻ തൻ്റെ ഭാവനകൾ ഉപയോഗിക്കുമ്പോൾ അവൻ പ്രയാസത്തിൽ ചെന്ന് ചാടുന്നു. ഈ ഉപമയിൽ ദൈവവചനം എന്തു പറയുന്നു എന്നതാണ് നാം പഠിക്കുന്നത്. മരണത്തിനപ്പുറത്തുള്ളതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ചിട്ടുള്ള 4 പേർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവർ കർത്താവായ യേശു, ലാസർ, വെളിപ്പാട് ലഭിച്ച യോഹന്നാൻ, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് എന്നിവരാണ്. തുടർന്ന് നാം വായിക്കുന്നു, ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. സാമൂഹികവും സാമ്പത്തികവുമായ കോവേണിയുടെ രണ്ട് അഗ്രങ്ങളിൽ നിൽക്കുന്ന രണ്ട് പേരെ ഇവിടെ നാം കാണുന്നു. ഒരു മനുഷ്യൻ സമ്പൽ സമൃദ്ധിയെയും മറ്റേയാൾ ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പലകയും കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ അപ്പുറമായി രണ്ടു പേർക്ക് അകലുവാൻ കഴിയുമായിരുന്നില്ല എന്നോർക്കണം. ഈ പാവപ്പെട്ട മനുഷ്യൻ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന എച്ചിൽ ആശ്രയിച്ചാണ് കഴിഞ്ഞിരുന്നത്. ധനവാന്റെ മേശയെങ്കിൽ ഇരിക്കാൻ അവനെ ഒരിക്കലും ക്ഷണിച്ചിരുന്നില്ല. അവൻ അകലെ ആ വൃത്തികെട്ട സ്ഥലത്തിരിക്കേണ്ടിയിരുന്നു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കി. ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ കർത്താവ് ഈ മനുഷ്യൻ്റെ ഭയങ്കരവും നിരാശാജനകവുമായ ആ അവസ്ഥയെ ചിത്രീകരിക്കുന്നു. നിങ്ങൾ ആ പട്ടണത്തിൽ പാർത്തിരുന്നുവെങ്കിൽ കീറത്തുണി ഉടുത്തിരുന്ന പാവം ലാസറിന് ആത്മീയമായ വിവേചനമോ ആത്മീയ ധനമോ ഉണ്ടെന്ന് തോന്നുമായിരുന്നില്ല. അവൻ ഒരു ആത്മീയനാണെന്ന് തന്നെ താങ്കൾ പറയില്ല. യാതൊരു ആശയ്ക്കും വഴിയില്ലാത്തവനായി നാം അവനെ തള്ളിക്കളയുമായിരുന്നു എന്നത്ര ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവർ ഒരിക്കലും ലാസറിനെ കൊണ്ടുപോയി ഒരു സാക്ഷി പറയിപ്പിക്കുമായിരുന്നില്ല. നേരെ മറിച്ച് ആ ധനവാനാകട്ടെ, അയാളുടെ പേരിൽ അനേകം കെട്ടിടങ്ങളും ഒരു വലിയ പള്ളിയും ഒരു സ്കൂളും ഒരു വലിയ മിഷനറി സ്ഥാപനവും എല്ലാം തുറന്നിരുന്നു. എന്നാൽ ഈ രണ്ടു പേർ തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ, ഇവർ ജീവിച്ചിരുന്ന പട്ടണത്തിൽ ഈ ധനവാന് നല്ല മതിപ്പുണ്ടായിരുന്നു. പട്ടണത്തിലെ ആളുകൾക്ക് കാണുവാൻ കഴിയുമായിരുന്നത് ധനവാനായ മനുഷ്യൻ്റെ ബാഹ്യമായ ജീവിത നിലയും നായ്ക്കൾ വ്രണം നക്കിക്കൊണ്ടിരുന്ന ഭിക്ഷക്കാരനെയും മാത്രമായിരുന്നു. അമിതമായ സമ്പത്തിൻ്റെയും അതേസമയം തന്നെ ദാരിദ്ര്യത്തിൻ്റെയും ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ പരം വ്യത്യാസം രണ്ടു പേർക്കുണ്ടാകുവാൻ ഒരിക്കലും സാധ്യമായിരുന്നില്ല. 22-ാം വാക്യം, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. നമ്മുടെ കർത്താവ് തികച്ചും സാധാരണമായ രീതിയിൽ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ. യാചകൻ മരിച്ചപ്പോൾ ശവസംസ്കാരം നടന്നില്ല. അവർ അവൻ്റെ ശരീരമെടുത്ത് ഗഹന്നാ താഴ്വരയിൽ ചപ്പുചവറുകൾ ഇട്ട് എരിക്കുന്ന സ്ഥാനത്ത് തള്ളിക്കളയുകയാണ് ചെയ്തിരുന്നത്. അവിടെയായിരുന്നു അക്കാലത്ത് അവർ ദരിദ്രരുടെ ശരീരം ഇട്ടിരുന്നത്. ആ യാചകൻ മരണമാകുന്ന വാതിലിൽ കൂടി പ്രവേശിച്ച നിമിഷം ദൈവത്തിൻ്റെ ദൂതന്മാർ അവൻ്റെ വാഹകന്മാരായിത്തീരുകയും അവർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ധനവാനും മരിക്കുകയും അടക്കപ്പെടുകയും ചെയ്തു. അവൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രസംഗകൻ അവനെ സ്വർഗത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തി. ദൈവം ഇവനോടുകൂടി ഇല്ലായിരുന്നു എങ്കിൽ ഇത്രമാത്രം അനുഗ്രഹം, സമൃദ്ധി ഇവൻ എങ്ങനെ ലഭിക്കും? ഈ സമൃദ്ധി തന്നെ അവനൊരു ദൈവമകനാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാകുന്നു എന്ന ചരമപ്രസംഗം വളരെ വാചാലമായി ഓരോരുത്തരും പ്രസംഗിച്ചു. പ്രസംഗകർക്ക് ദിക്ക് തെറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ധനവാൻ മറ്റേ വഴിക്കാണ് പോയത്, പാതാളത്തിൽ. 23-ാം വാക്യത്തിൽ നാം കാണുന്നു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നഷ്ടപ്പെട്ടവൻ കഷ്ടത അറിയാവുന്ന ഒരു സ്ഥാനത്തേക്കാണ് പോകുന്നത്. മരണത്തിന് ശേഷം മനുഷ്യർക്ക് തമ്മിൽ തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യുന്നു. നമുക്ക് നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുകയില്ല എന്ന് ചുരുക്കം. പാതാളം എന്നതിന് ഹെയ്ഡ്സ് എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അദൃശ്യമായ ലോകം എന്നാണ്. വാസ്തവത്തിൽ പാതാളം ഇതുവരെയും അതിൻ്റെ ഉദ്ദേശത്തിനായി തുറന്നിട്ടില്ലാത്തൊരു സ്ഥലമാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തിൽ എത്തുന്നത് വരെയും അതിനെക്കുറിച്ച് നാം വായിക്കുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് പാതാളത്തിൻ്റെ ആദ്യത്തെ അധിവാസികൾ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും ആയിരിക്കുമെന്നാണ്. മരിച്ചപ്പോൾ ലാസറും ധനവാനും അദൃശ്യമായ ലോകത്തേക്ക്, മരിച്ചു കടന്നുപോയവരുടെ ലോകത്തേക്ക് പോവുകയാണ് ചെയ്തത്. മരണം വേർപാടാണ്, ഒരിക്കലും അത് വിനാശമല്ല. വിലക്കപ്പെട്ട കനി തിന്നുന്ന നാളിൽ ആദാം മരിക്കുമെന്ന് പറഞ്ഞു, അവൻ മരിച്ചു. ശാരീരികമായി ഏകദേശം 900 വർഷത്തിന് ശേഷം വരെയും അവൻ മരിച്ചില്ല. എന്നാൽ അവൻ പഴം തിന്നതായ ദിവസം ദൈവത്തിങ്കിൽ നിന്ന് അകലപ്പെട്ടു പോയി. യേശു അതിനെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. പാപം നിമിത്തം മനുഷ്യൻ ദൈവത്തിങ്കിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യർ മരിച്ചവസ്ഥയിലാണ്. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. രണ്ടാമതായി, ഒരു മരണമുണ്ട്. അത് ആത്മീയ മരണമാണ്. ദൈവത്തിൽ നിന്ന് നിത്യമായ അകൽച്ച എന്നാണ് അതിൻ്റെ അർത്ഥം. ശാരീരിക മരണം സംഭവിക്കുമ്പോൾ ശരീരം ജീവനില്ലാത്തതായും നിശ്ചേഷ്ടമായും തീരുന്നു. കാരണം ആളിൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. ശരീരം കല്ലറയിൽ വയ്ക്കുകയും വസ്തുക്കൾ മണ്ണിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. നീ പൊടിയാകുന്നു, നീ പൊടിയിൽ തിരികെ ചേരുമെന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അതിനാൽ മരണം എന്നതിൻ്റെ അർത്ഥം വേർപാട് എന്നാണ്. നരകമെന്ന് പുതിയ നിയമത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന ഷിയോൾ അഥവാ ഹെയ്ഡ്സ് എന്നതിനെ 2 അറകളായി വിഭജിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അവയിൽ ഒന്ന് പറുദീസ അഥവാ ഈ ഉപമയിൽ അബ്രഹാമിൻ്റെ മടിയിൽ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലവും മറ്റേത് യാതനയുടെ സ്ഥലവുമാണ്. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സമയം പഴയ നിയമ വിശ്വാസികളെ തന്നോടൊപ്പം എടുത്തതിനാൽ പറുദീസ ഒഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ ന്യായവിധിക്കായി നഷ്ടപ്പെട്ടവരെ യാതനയുടെ സ്ഥലത്തു നിന്നും ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ നാം കാണും. ഈ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കുന്നവരെല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ്. അവരെ തീപ്പൊയ്കയിൽ ഇട്ട് കളയും. അത് 2-ാമത്തെ മരണമെന്ന് കാണുന്നു. ഇവിടെ ധനവാൻ മരിച്ചപ്പോൾ അവൻ്റെ ആത്മാവ് യാതനയുടെ സ്ഥലത്തേക്ക്, അതായത് നഷ്ടപ്പെട്ട ആളുകൾ പോകുന്ന സ്ഥലത്തേക്ക് പോയി. യാചകനായ ലാസർ ആകട്ടെ അബ്രഹാമിൻ്റെ മടിയിലേക്ക്, അതായത് പറുദീസയിലേക്ക് പോയി. ധനവാനായ മനുഷ്യൻ ധനവാനായതുകൊണ്ട് യാതനയുടെ സ്ഥലത്തേക്കും ലാസർ പാവപ്പെട്ടവനായതുകൊണ്ട് അബ്രഹാമിൻ്റെ മടിയിലേക്കും പോയി എന്നല്ല നമ്മുടെ കർത്താവ് പറയുന്നത്. മരണവാതിലിൽ കൂടി അവർ കടന്നുപോയപ്പോൾ അവരുടെ പദവിയിൽ തീർച്ചയായും വ്യത്യാസമുണ്ടായി. എന്നാൽ അവരുടെ ഹൃദയസ്ഥിതിയാണ് അതിന് കാരണം. ഈ ഭാഗത്ത് മുഴുവൻ നമ്മുടെ കർത്താവ് പറയുന്നത്, ബാഹ്യമായ കാഴ്ചയ്ക്കനുസരിച്ച് മനുഷ്യനെ വിധിക്കുവാൻ കഴിയുകയില്ല എന്ന കാര്യമാണ്. ഈ സാദൃശ്യത്തിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. അവൻ, അതെ, ഈ ധനവാനായ മനുഷ്യൻ അബ്രഹാം പിതാവിനെ വിളിച്ച് നിലവിളിക്കുന്നതായി നാം കാണും. ഇവിടെ ധനവാൻ യാചകനും യാചകൻ ധനവാനുമായി തീരുന്ന അവസ്ഥ. അവൻ പറയുന്നു, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണമെന്ന്. ഇന്ന്, അതായത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം, വിശ്വാസികളുടെ ശരീരം ശവക്കുഴിയിലേക്ക് പോവുകയും മണ്ണിലേക്ക് മടങ്ങിച്ചേരുകയും ചെയ്യുന്നു. എന്നാൽ അവരുടെ ആത്മാവ് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. ശരീരം നമുക്ക് വസിക്കുവാനുള്ള ഭൗതികമായ വീട് മാത്രമാണ്. മരണസമയം നാം നമ്മുടെ പഴയ വീടുകളിൽ നിന്നും മാറുന്നു. മരണശേഷം താങ്കൾക്കും ഈ പഴയ ഒഴിഞ്ഞ വീടിനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ ശരീരം വിട്ടതിന് ശേഷം ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എവിടേക്കാണ് പോകുന്നത്? അബ്രഹാം വളരെ വ്യക്തമായ മറുപടിയാണ് ഈ ധനവാനായ മനുഷ്യന് കൊടുക്കുന്നത്. അവൻ തൻ്റെ സഹോദരന്മാരെങ്കിലും രക്ഷപ്പെടുവാനായി അബ്രഹാം പിതാവിനോട് അപേക്ഷിക്കുന്നു. അബ്രഹാം പറയുന്നു, മരിച്ചവരിൽ നിന്ന് ചിലർ തിരിച്ചു വന്ന് അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ അനേകർ മാനസാന്തരപ്പെടുമെന്ന് ചിന്തിച്ചാൽ അത് അബദ്ധമാണ്. ഒരാൾ മരിച്ചവരിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അവൻ്റെ പേർ യേശുക്രിസ്തു എന്നാണ്. മോശയെയും പ്രവാചകന്മാരെയും വിശ്വസിക്കാത്തതുപോലെ യേശുവിനെയും വിശ്വസിക്കാത്തതായ ഒരു കൂട്ടം ജനം. യേശുവിൽ വിശ്വസിച്ചാൽ തീർച്ചയായും യാതനയുടെ സ്ഥലത്തേക്ക് പോകേണ്ടി വരില്ല എന്നാണ് ഈ പാഠം പഠിപ്പിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ പാഠം ഉൾക്കൊണ്ട് സന്തോഷത്തോടു കൂടെ മുൻപോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ,